TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. എടാ, നിനക്ക് പെങ്ങന്മാരുണ്ടോ? ഹോസ്റ്റലിലെത്തിയ മറ്റു ചിലരുടെ കഥ പറയാമെന്ന് പറഞ്ഞ് കാർത്തികൻ രണ്ടാമത്തെ കഥയുടെ ചുരുളഴിച്ചു. കോളേജിൽ ചേരാൻ വരുന്ന ദിവസം ആകെപ്പാടെ അങ്കലാപ്പാണ് എല്ലാവർക്കും. എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് ഒരെത്തും പിടിയുമില്ല. പെട്ടിയും കിടക്കയും വീട്ടിലുപയോഗിച്ച ഒട്ടുമിക്ക സാധനങ്ങളും ആങ്ങളയ്ക്ക് പെറുക്കി കെട്ടി കൊടുത്തു വിട്ടിരിക്കുകയാണ് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത പെങ്ങന്മാർ. കുരുമുളകും ചുമന്നുള്ളിയും ഇട്ട് കാച്ചിയ എണ്ണ, നല്ല മണ്ണിൻ്റെ ഭരണിയിൽ തുണികൊണ്ട് മൂടിക്കെട്ടിയ നെല്ലിക്ക അച്ചാർ, ഉപ്പേരി, ചക്കവറ്റൽ, കൊച്ചിൻ ബേക്കറിയിലെ ആപ്പിളിൻ്റെ ആകൃതിയിലുള്ള കേക്ക്, കിസാൻ കമ്പനിയുടെ മിക്സഡ് പഴം ജാം, പിന്നെ ധന്വന്തരം കുഴമ്പ്, തൈലം, രാസനാദിപ്പൊടി, മാതാവിൻ്റെ പടം, മെഴുകുതിരി, കത്തിക്കാൻ തീപ്പെട്ടി, എല്ലാം കൂടെ ഒരു വലിയ ട്രങ്ക് പെട്ടി, പിന്നെ അഞ്ചോ ആറോ എയർ ബാഗുകൾ. നല്ല ഉരുണ്ട് തുടുത്തിരിക്കുന്ന പയ്യനെ കണ്ടതും മുതിർന്ന വിദ്യാർത്ഥികൾ തീരുമാനിച്ചു, ഇവൻ നല്ല ആസ്തിയുള്ള കുടുംബത്തിലെ മോൻ തന്നെ. അങ്ങനെ അഗസ്റ്റിൻ അവരുടെ നോട്ടപ്പുള്ളിയായി. പെട്ടിയും കിടക്കയുമായി മുറി കാണിക്കാൻ ഏൽപ്പിച്ച കലാമിൻ്റെ പുറകെ കൂടി ചെന്ന് കയറിയതും സഹമുറിയൻ അടുത്തു വന്നിട്ട് ചെവിയിൽ രഹസ്യമായി മന്ത്രിച്ചു, ഞാൻ വന്നിട്ട് അധിക നേരമായില്ല, സൂക്ഷിക്കണം, റാഗിംഗ് ഉണ്ട്, റാഗിംഗ്. ഞാൻ ആകെ പെട്ടിരിക്കുക, സീനിയേഴ്സ് ഇപ്പോൾ എത്തും, എല്ലാം ഞാൻ വിശദമായി പറഞ്ഞു തരാം. ആര് ചോദിച്ചാലും പെങ്ങന്മാരുണ്ടെന്ന് പറയല്ലേ. കാര്യത്തിൻ്റെ ഗുട്ടൻസ് മനസ്സിലാകാതെ വാ പൊളിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ രണ്ട് ചെറുപ്പക്കാർ മുറിയുടെ വാതിക്കലെത്തി അകത്തോട്ടെത്തി നോക്കി. എന്നിട്ടൊരു ചോദ്യം, നിനക്ക് പെങ്ങന്മാരുണ്ടോ? തുറന്നു പിടിച്ചിരുന്ന വാ അടയ്ക്കാതെ തല മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ഇല്ല എന്ന ഭാവത്തിൽ. സഹമുറിയൻ്റെ പേര് പോലും ചോദിച്ചില്ല. അതിനു മുന്നേ മുറിയിലേക്ക് വേറെ കുറേ അണ്ണന്മാർ വാലെ വാലെ വന്നിട്ട് അവനോട് ചോദിച്ചു, നിൻ്റെ പെങ്ങളിപ്പം എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്? കൊച്ചിയിലാണോ കോഴിക്കോടാണോ? എൻ്റെ സഹമുറിയൻ പറഞ്ഞു, ഇപ്പം കോഴിക്കോടാ. ആ, എന്നാൽ പിന്നെ നമ്മുടെ കൊയിലാണ്ടിയിലെ ലത്തീഫിനെ വിളി, അവൻ കെട്ടിക്കോളും. എടാ, നീ ഒരു നല്ല മുണ്ടെടുത്ത് കൊടുത്തിട്ട് റെഡിയായിക്കോ, ഇന്ന് രാത്രി മെസ്സടിച്ചതും നിക്കാഹാണ്. നിൻ്റെ പെങ്ങളെ ഫൈനൽ ഇയർ ഇലക്ട്രിക്കലിലെ ലത്തീഫ് കിട്ടും. ബാക്കി ഏർപ്പാടൊക്കെ അവൻ്റെ ശിങ്കിടി വന്ന് പറയും. നീ പെട്ടെന്ന് കയ്യിലുള്ള കാശൊക്കെ എടുത്തു വെച്ചു. അവരിറങ്ങിയതും അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിന്ന സഹമുറിയൻ്റെ അടുത്ത് എന്ന് അഗസ്റ്റിൻ സ്തംഭിച്ചു നിന്നു. ഇനി എന്ത്? സഹമുറിയൻ്റെ പേര് ചോദിച്ചു സലീം. അഗസ്റ്റിൻ്റെ വയറൊന്ന് കാളി. തലയ്ക്കകത്ത് വല്ലാത്ത ചൂട്. ഇനിയിപ്പോൾ കണ്ണിൽ നിന്ന് തീ പറക്കും, പിന്നെ നിർത്താത്ത തലവേദനയാവും. മൂത്ത ചേച്ചി കരുതലോടെ എടുത്തു വെച്ച എണ്ണ പൊത്തി ഒന്ന് കുളിക്കാതെ രക്ഷയില്ല. അഗസ്റ്റിൻ സലീമിനോട് ചോദിച്ചു, ഇവിടെ കുളിമുറി എവിടെയാ? സലീം കതകിൻ്റെ അരികിൽ വന്നിട്ട് വരാന്തയുടെ അറ്റത്തോട്ട് കൈ കാണിച്ച് പറഞ്ഞു, ദേ അവിടെ, അതുവഴി. അഗസ്റ്റിൻ പെട്ടെന്നൊരു എയർ ബാഗ് തുറന്ന് എണ്ണക്കുപ്പിയെടുത്ത് കുറച്ച് എണ്ണ തലയിലൊന്ന് പൊത്തിയിട്ട് സോപ്പ് പെട്ടിയും തോർത്തും എടുത്ത് വെച്ചു പിടിച്ചു. മുറിയിൽ നിന്നിറങ്ങി വരാന്ത വഴി അറ്റത്തെത്തിയപ്പം ഇടത്തായിട്ട് നടുമുറ്റത്തിൻ്റെ മുന്നിലായി മുഖം കഴുകാനാവും ഒരു തളം കോൺക്രീറ്റിൽ, പിന്നെ ടാപ്പും. അതിൻ്റെ എതിരെ കുട്ടി കുട്ടി മുറികൾ. ആരോടും പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല, അത്രയ്ക്ക് സുഗന്ധമായിരുന്നു. ഓരോ വാതിൽ തുറന്നതും ഇടവിട്ട് കുളിമുറിയും കക്കൂസും തുറന്ന വേഗത്തിൽ തന്നെ അടച്ചുപോയി. എൻ്റെ അന്തോണിയോസ് പുണ്യാള എന്ന് വിളിച്ചുപോയി. ഭാഗ്യം ആരുമില്ല. ഇവിടെയാണോ ഇനി എൻ്റെ 4 വർഷം? കർത്താവേ കാത്തോണേ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് അറ്റത്തെ കുളിമുറിയിൽ കയറി തൊട്ടിയിലെ വെള്ളം കോപ്പ കൊണ്ട് തലയിലൊഴിച്ചു. രസതന്ത്രം എന്ന സത്യനന്ദിക്കാടിൻ്റെ മനോഹര സിനിമ, അതിലെ ഇന്നസെൻറ്റ്. അറിയാവുന്ന സത്യം മൂടി വെച്ചത് ആരോടെങ്കിലും വിളിച്ചു പറയാനായി മലയുടെ മുകളിൽ പോയി വിളിച്ചു കൂവിയ പോലെ, കൺമണി ആണല്ലേ, പെണ്ണാണേ, ഏതാണ്ടൊരു മുദ്രാവാക്യ സ്റ്റൈലിൽ വിളിച്ചു പറഞ്ഞു, പറ്റിച്ചേ പറ്റിച്ചേ, എല്ലാവരെയും പറ്റിച്ചേ, മൂന്നാണേ മൂന്നാണേ, എനിക്ക് പെങ്ങന്മാർ മൂന്നാണേ. ഓരോ കോപ്പ വെള്ളം തലയിലൊഴിക്കുമ്പോഴും താളത്തിൽ ശ്രുതിയൊപ്പിച്ച് വിളിച്ചു പറഞ്ഞു, പറ്റിച്ചേ പറ്റിച്ചേ, എല്ലാവരെയും പറ്റിച്ചേ. പെട്ടെന്ന് കഥയിലൊരു മുട്ട്, പിന്നെ അത് തട്ടായി. കൊച്ചിയിലെ ഇടവഴിയിലൂടെ മീൻകാരൻ സൈക്കിളിൽ മീനേ മീനേ എന്ന് നീട്ടി വിളിച്ച് വരുന്ന പോലെ നീണ്ട വിളി കേട്ടു. ആ വിളി കേൾക്കുന്നതും അടുത്ത വീടുകളിൽ നിന്ന് ചട്ടിയുമായി ചേച്ചിമാർ വേലിക്കരയിലെത്തും. ഇവിടെ പെട്ടെന്ന് പടപടാന്ന് ഓട്ടവും കൂകലും വിളിയുമൊക്കെ കേട്ടു. അഗസ്റ്റിൻ്റെ സപ്തനാടികളും തളർന്നു. വീണ്ടും കഥകിൽ മുട്ടുന്നു. തല തോർത്താതെ എങ്ങനെയോ ഉടുപ്പിട്ടെന്ന് വരുത്തി പയ്യെ പയ്യെ പുറത്തിറങ്ങി. പോലീസ് ഇന്നസെൻറ്റിനോട് ചോദിച്ച പോലെ അവർ ചോദിച്ചു, താനിപ്പോൾ എന്നതാ പറഞ്ഞേ? എടോ, താനിപ്പോൾ എന്നതാ പറഞ്ഞേ? തനിക്ക് എത്ര പെങ്ങന്മാരുണ്ടെന്നാ പറഞ്ഞേ? അഗസ്റ്റിൻ വിറച്ച് വിറച്ച് പറഞ്ഞു, 3. കൂടെ നിന്നവരെല്ലാം കൂടെ അഗസ്റ്റിനെ പൊക്കിയെടുത്തു. ഓരോ കാൽ ഈ രണ്ടു പേരുടെ കയ്യിൽ. എന്നിട്ട് ഘോഷയാത്രയായി നടുമുറ്റത്തെത്തിച്ചു. പിന്നെ അങ്ങോട്ടൊരു ആളും കൂട്ടവും ബഹളവുമായി എല്ലാ മുറിയിലെയും അണ്ണന്മാരെത്തി. അവർ അഗസ്റ്റിനെ 1, 2, 3 എന്ന് പറഞ്ഞ് പടാക്കെന്ന് പറഞ്ഞ് താഴെ നിർത്തി. എന്നിട്ട് തടിച്ചു കൊഴുത്തിരിക്കുന്ന ഒരു മുതിർന്ന വിദ്യാർത്ഥി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, എടാ നിൻ്റെ മൂത്ത പെങ്ങളെ ഞാൻ കെട്ടുക, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഗസ്റ്റിൻ ഒന്നും മിണ്ടാതെ ഒരു നിമിഷം നിന്നു. എന്നിട്ട് ഒന്നുകൂടി തലയുയർത്തി നോക്കി. തടിച്ചു കൊഴുത്തിരിക്കുന്ന മീശയും താടിയുമൊക്കെയായി ആ മണവാളൻ ജോസഫിനെ പോലെ ഇരിക്കുന്ന ഇങ്ങേരോ എൻ്റെ ചേച്ചിയെ ഷേ അറിയാതെ ആ ഷേ പുറത്തു വന്നു. എന്താടാ നിൻ്റെ പ്രശ്നം നായിൻ്റെ മോനെ, എന്താടാ എനിക്കൊരു കുറവ് എന്നായി. അപ്പോഴേക്കും മെലിഞ്ഞു തൊലിഞ്ഞ് വളഞ്ഞൊടിഞ്ഞ് ആലുമുടനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കോലാപ്പൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, അവൻ്റെ കാര്യം തീരുമാനിച്ചു, അപ്പോൾ നിൻ്റെ രണ്ടാമത്തെ പെങ്ങളെ ഞാൻ കെട്ടുക. നീ അപ്പനോട് പറ, പീരുമേട്ടിലൊരു എസ്റ്റേറ്റും ഒരു പ്രീമിയർ പത്മിനി വണ്ടിയും റെഡിയാക്കാൻ. അപ്പോഴേക്കും സുന്ദരനായ ഒരു ചെത്ത് ചെറുപ്പക്കാരൻ ഇടയ്ക്കൂടെ ഉന്തി തള്ളി വന്നിട്ട് ചോദിച്ചു, നിൻ്റെ കയ്യിലിപ്പോൾ എത്ര കാശുണ്ട്? അത് ഫീസ് കൊടുക്കാനും ചെലവിനുമായി ആകെ 350 രൂപ. ഓ, അപ്പോൾ എന്നാൽ നീ അത് എൻ്റെ അഡ്വാൻസ് ആയിട്ട് തന്നേരെ, പോയി അത് എടുത്തോണ്ട് വാ. എന്നിട്ട് നിൻ്റെ വീട്ടിലോട്ടൊരു കമ്പി അടിക്ക്, നിൻ്റെ മൂന്നാമത്തെ പെങ്ങളെ കെട്ടാൻ ഒരു സുന്ദരനും യോഗ്യനുമായ എഞ്ചിനീയർ പയ്യൻ റെഡിയായിട്ട് നിൽക്കുന്നുവെന്ന് പറ. പെട്ടെന്ന് സ്ത്രീധനമായിട്ട് 500,000 രൂപ ആദ്യം എൻ്റെ അക്കൗണ്ടിലിടാൻ പറ. അഗസ്റ്റിൻ ഒരു നിമിഷം ആലോചിച്ചു. പറ്റില്ല എന്ന പറഞ്ഞാലും പ്രശ്നം, എന്തായാലും പ്രശ്നം, എന്നാൽ പിന്നെ സമ്മതിക്കാം. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. തലകുലുക്കി. അപ്പോഴേക്കും അവിടെ നിന്ന് എല്ലാവരും കൂടെ ചാടി വീണ്, എടാ അപ്പോൾ നീ വീട്ടിലിരിക്കുന്ന പെങ്ങന്മാരെയല്ലേ എഞ്ചിനീയർമാരെ കൊണ്ട് വെറുതെ കെട്ടിക്കാൻ പുറപ്പെട്ട് വന്നതല്ലേ? എന്നിട്ട് കൊണ്ടുവന്ന പോലെ തൂക്കിയെടുത്ത് മുറിയിൽ ചെന്ന് മെസ്സിൻ്റെ കാശ് വെച്ചിട്ട് ബാക്കിയെല്ലാം എടുത്ത് എല്ലാവരെയും കൂട്ടി കരിക്കോട്ടെ ബേക്കറിയിലോട്ട് വെച്ചു പിടിച്ചു.